വളരെ രസകരമായ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് ഒരുപാട് അവകാശികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കഴിവുകൊണ്ടാണ്, ഞങ്ങളുടെ മാത്രം കഴിവുകൊണ്ടാണ്, ഞങ്ങളുടെ ജനപിന്തുണ കൊണ്ട് മാത്രമാണ് UDFന് 102 സീറ്റ് കിട്ടിയത്, അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല സംഭവിക്കുക എന്ന അവകാശവാദവുമായിട്ട് ഒരുപാട് സമുദായ സംഘടനകളും ചില രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ രംഗത്തുണ്ട്. ചില വ്യക്തികളും ഇതുപോലെ അവകാശവാദങ്ങൾ മുഴക്കുന്നുണ്ട്. ഞങ്ങളില്ലായിരുന്നെങ്കിൽ കാണാൻ പറ്റും, ഞങ്ങൾ പറഞ്ഞ പോലെ പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത്, അതുകൊണ്ട് തുടർന്നുള്ള എല്ലാ നടപടികളും ഞങ്ങളോട് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഞങ്ങൾ അംഗീകരിക്കാത്ത ഒരു നടപടിയും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ തിട്ടൂരം പുറപ്പെടുവിക്കാനായിട്ട് ഓരോരുത്തർക്കും അവകാശമുണ്ട് എങ്കിലും അതനുസരിച്ച് മാത്രമേ നാട് ഭരിക്കാവൂ എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാവും. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു സംഭവം, ഈ 2001 AK ആന്റണിയുടെ മന്ത്രിസഭ വന്ന കാലത്ത് മലയാള മനോരമ പത്രക്കാർ ഇതുപോലെ ഒരു സ്റ്റാൻഡ് എടുത്തു. മനോരമയുടെ പിന്തുണ കൊണ്ടും അവരുടെ ആ ഒരു ജനസ്വാധീനം കൊണ്ടും മാത്രമാണ് UDFന് ഇത്ര സീറ്റ് കിട്ടിയത്, 100 സീറ്റ്, അത് 99-100 സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പരിപാടികളൊക്കെ നിങ്ങൾ നടപ്പാക്കണം എന്നായിരുന്നു ഇവർ ഭംഗേന്ദ്രയണം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആന്റണി സർക്കാർ അതിൽ നിന്ന് അല്പം എങ്ങനെ വ്യതിചലിക്കുന്നു തോന്നിയാൽ അവർ പിറ്റേ ദിവസം മുഖപ്രസംഗം എഴുതും, ഇതിന് വേണ്ടിയിട്ടാണോ 100 സീറ്റ് കിട്ടി നിങ്ങളെ വിജയിപ്പിച്ചത്, 100 സീറ്റ് നൽകി നിങ്ങളെ വിജയിപ്പിച്ചത്, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഭരിക്കണം, നിങ്ങൾ അങ്ങനെ ഭരിക്കണം എന്ന് മനോരമക്കാർ ഒരു കാലത്ത് സ്ഥിരമായിട്ട് ഗീർവാണം എഴുതിയിരുന്നു. മനോരമയുടെ വാക്കുകേട്ട് ഭരിച്ച ആന്റണിക്ക് എന്ത് പറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആന്റണി കൃത്യം ഒരു കൊല്ലത്തിനകത്ത് അങ്ങേയറ്റം ജനപ്രീതി നഷ്ടപ്പെട്ട ഒരാളായിട്ട് മാറി. 3 വർഷം അദ്ദേഹത്തെ ജനങ്ങൾ അധികാര സോപാനത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. ഞാനിപ്പോൾ പറഞ്ഞത് ഇതേ ഗതികേട് ഒരു പക്ഷേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് സംഭവിച്ചു പോയേക്കും എന്ന് തോന്നുന്നതുകൊണ്ടാണ്. ഇവിടെ രസകരമായ സംഭവങ്ങൾ നടക്കുന്ന കാര്യം പറഞ്ഞത്, ഒന്ന്, നമ്മുടെ മന്ത്രി ബിന്ദു SNDP ഓൺ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് സന്ദർശിക്കുകയും അദ്ദേഹം ഇവരെ 2 കൈയും തലയിൽ വെച്ച് അനുഗ്രഹിക്കുകയും ചെയ്തതാണ്. ഇതോടെ ഈ നാട്ടിൽ ഒരുപാട് മതേതരവാദികൾ വളരെയധികം ഭീഷണരായി. വെള്ളാപ്പള്ളി നടേശൻ എതിർത്തിട്ട് നിങ്ങൾ ജയിച്ചതല്ലേ, പിന്നെ എന്തിനാണ് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയത് എന്നാണ് ബിന്ദുവിനോടുള്ള ചോദ്യം. ബിന്ദു അത് കേട്ടായിട്ട് പോലും ഭാവിച്ചില്ല എന്ന് മാത്രമല്ല, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവർക്കും ക്ഷീരദിനാശംസകൾ നേർന്ന് ആ രംഗത്ത് നിന്ന് നിഷ്ക്രമിക്കുകയാണ് ചെയ്തത്. അതേ ദിവസം തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനും SNDP യോഗം വൈസ് പ്രസിഡൻറ്റും പിന്നെ BDJS സംസ്ഥാന പ്രസിഡന്റ് ഭരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയും ഏതാനും കിങ്കരന്മാരും കൂടി കൂടി ആലുവ ദേശത്തുള്ള നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഭവനം സന്ദർശിച്ചു, അവരുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചപ്പോൾ വരാൻ പറ്റിയില്ല, വിദേശത്തായിരുന്നു, ഇപ്പോഴാണ് വന്നത്. വന്ന സ്ഥിതിക്ക് സതീശനെ ഒന്ന് കണ്ടളയാം എന്ന് വിചാരിച്ച് വന്നാണ് എന്ന് സതീശൻ അവരെ ഹാർദമായിട്ട് സ്വീകരിച്ചു. വാതിൽ കൊട്ടിയടയ്ക്കുമോ ഇറങ്ങിപ്പോവാൻ പറയുമോ ഒന്നും ചെയ്തില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ എന്ന് വിചാരിച്ച് വീട്ടിൽ വിളിച്ചിരുത്തി കുശല പ്രശ്നം നടത്തി, ഒരു പക്ഷേ ചായ കൊടുത്തിട്ടുണ്ടാവും, പറഞ്ഞു വിട്ടു. ആ വീതം നമ്മുടെ നാട്ടിലെ മതേതരന്മാർക്ക് സ്ഥിരം സഹിച്ചില്ല. ഹാ, ഇതെന്ത് മര്യാദ കേട്ടാണ്, ഈ തുഷാർ വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരാൾ വന്ന് വീട്ടിൻ്റെ അകത്ത് കയറ്റാമോ, അയാൾ വേലിക്കകത്ത് കയറ്റാമോ, മതിൽക്കെട്ടിനകത്ത് കയറ്റാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പോട്ടെ, ഒരാൾ വീട്ടിൽ വന്നാൽ ആട്ടി പുറത്താക്കുന്നത് ശരിയല്ലോ എന്ന് കരുതി അകത്ത് കയറ്റിയിരുത്തിയതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോഴാണ് മറ്റൊരു വാർത്ത വരുന്നത്, കെട്ടിയിലെയോ കിഞ്ചന വർത്തമാനം എന്ന് പറഞ്ഞതാണ്. കിഞ്ചന വർത്തമാനം എന്താണെന്ന് വെച്ചാൽ, ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി തിരിച്ച് നാട്ടിലെത്തിയ തുഷാർ വെള്ളാപ്പള്ളിയെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ്റെ ഭവനത്തിൽ വെച്ച് കേരളത്തിലെ ആഭ്യന്തര വിജിലൻസ് മന്ത്രി സാക്ഷാൽ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. തുഷാർ വെള്ളാപ്പള്ളി രമേശിനെ പോയി കാണുന്നില്ല, രമേശ് തുഷാർ വെള്ളാപ്പള്ളിയെ പോയി കണ്ടു. തുഷാർ വെള്ളാപ്പള്ളി അവിടെ ചെന്നപ്പോൾ രമേശിനൊരു പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിച്ചു. അത് കഴിഞ്ഞ് രമേശും സംഘവും നിഷ്ക്രമിച്ച ശേഷം തുഷാർ പറഞ്ഞു, എൻ്റെ ആത്മസഹോദരനാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല, ഇതോടെ മതേതരന്മാർക്ക് ആകെ കിളിപോയിരിക്കുകയാണ്. അവർ പറഞ്ഞു, എന്തിനാണ് ഈ തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് പോയി കണ്ടത്? തുഷാർ വെള്ളാപ്പള്ളി സതീശൻ്റെ ഭാര്യ വീട്ടിൽ പോയി കണ്ടു, അത് പോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തിൻ്റെ അസുഖമാണ്, പുള്ളി എന്തിനു വേണ്ടിയിട്ടാണ് ഈ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിൽ പോയി കേട്ടത്? രമേശിൻ്റെ അളിയൻ്റെ വീട്ടിലല്ലോ, തുഷാറിൻ്റെ അളിയൻ്റെ വീട്ടിൽ പോയി കണ്ടത്. അപ്പോൾ ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ട്? ഈ നാട്ടിൽ മതേതരന്മാരായിട്ട് ഞങ്ങളുള്ളപ്പോൾ ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് പോയാൽ പോരെ? ഏറ്റവും അധികം ഹാലളകിട്ടുള്ളത് നമ്മുടെ ഈ മൗദൂദി ചാനലിലാണ്. മൗദൂദികൾ അപ്പം തൊട്ട് അടുപ്പൂട്ടി ചർച്ചയാണ്. അടുപ്പൂട്ടി ചർച്ച ഒന്നാം ദിവസം ബിന്ദുകൃഷ്ണ ചെയ്ത് ശരിയായോ, രണ്ടാം ദിവസം രമേശ് ചെന്നിത്തല ചെയ്ത് ശരിയാണോ, മൂന്നാം ദിവസം വെള്ളാപ്പള്ളി ചെയ്തത് ശരിയാണോ? ഈ മൗദൂദി ചാനലിൻ്റെ ആപ്പീസിൽ ഒരു ലിസ്റ്റുണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഓരോ മന്ത്രിയും ഏതേ ദിവസം ആരെയൊക്കെ പോയി കാണണം. അപ്പോൾ തിങ്കളാഴ്ച ചെന്നിത്തലയും അതുപോലെ ബിന്ദുകൃഷ്ണയും കൂടി കൂടി പാണക്കാട്ടി ചെന്ന് തങ്ങളെ സന്ദർശിക്കണം. ആ ചൊവ്വാഴ്ച ഇവർ കോഴിക്കോട്ട് മൗദൂദികളുടെ ഓഫീസുണ്ട്, ഹിറ സെൻറ്റർ, അവിടെ ചെന്ന് അവരുടെ അമീറിനെയും അസിസ്റ്റൻ്റ് അമീറിനെയും ബാക്കി തലക്കെട്ടുകാരെയും കാണും. നാലാം ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച കോഴിക്കോട്ട് വെള്ളിമാട് കുന്നിലുള്ള ഇവരുടെ മാധ്യമ പത്രത്തിൻ്റെ ഓഫീസും ആ ക്യാൻറ്റീനും സന്ദർശിക്കണം. ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ജോലി എളുപ്പമുണ്ട്. മന്ത്രിമാരെവിടെ പോകണം, ആരെയൊക്കെ കാണണം, എവിടെ നിന്നൊക്കെ ചായ കുടിക്കണം, എവിടെ നിന്നൊക്കെ മധുരമിട്ട ചായ കുടിക്കണം, ഇവിടെ മധുരമില്ലാതെ ചായ കുടിക്കണം എന്നൊക്കെ ഇവരുടെ ചാനലിൻ്റെ ആപ്പീസിലിരുന്ന് അവർ തീരുമാനിച്ചാൽ മതി. പിന്നെ മന്ത്രിമാർക്ക് അതനുസരിച്ച് പോകുകയോ പോകാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണ് സത്യത്തിൽ പലപ്പോഴും സർക്കാരിൻ്റെയൊക്കെ ഗ്ലാമർ പോകുന്നത്. മന്ത്രിമാരാകുമ്പോൾ പലരെയും കാണേണ്ടവരും, പലരും വീട്ടിൽ പോയി കാണേണ്ടവരും, ചിലരെ ഓഫീസിൽ പോയി കാണേണ്ടവരും, ചിലരെ പാർട്ടി ഓഫീസിൽ പോയി കാണേണ്ടവരും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ ഇടയ്ക്ക് തലയിൽ മുണ്ടിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസിൽ പോകാറില്ലേ? അതിനുവേണ്ടിയിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോൾ അവരുടെ ഒക്കെ പിന്തുണ അത്യാവശ്യമാണ്, ആ പിന്തുണ അനിവാര്യമാണ്. അവരുടെ പത്ത് വോട്ടാണെങ്കിൽ പത്ത് വോട്ട് കിട്ടുന്നത് അനിവാര്യമാണ്, അത് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പല പാർട്ടിക്കാരും ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസിൽ പോകുന്നത്. ഇതുകൊണ്ടാണ് ചിലരൊക്കെ തലമറച്ച് RSSൻ്റെ ഓഫീസിൽ പോകുന്നു, RSS കാര്യാലയത്തിൽ പോകുന്നു. എങ്ങനെയെങ്കിലും പത്ത് വോട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, അത് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് ഇത്രയധികം ഒന്നും വേവലാതിപ്പുറേണ്ട ആവശ്യമില്ല. SNDP യോഗം എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയാണ്. അതിൻ്റെ പരമോന്നത നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ കാണിച്ചുകൂടങ്ങനെ പോയി കണ്ടാലും ഒരു തെറ്റുമില്ല. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടിയാലും യാതൊരു തെറ്റുമില്ല. മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ പല ശ്രേയസ്സുകളും ഉണ്ടാവും. ഞാൻ തന്നെ ഒരു അനുഭവസ്ഥനാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ എത്ര പേര് കേട്ടണമെന്നറിയില്ല, അതുകൊണ്ട് പറഞ്ഞിട്ട് ഈ കഥാകഥനം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കണം. ഇപ്പോഴൊന്നും അല്ലട്ടോ, 1996 മണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഞാൻ കേരള ഹൈക്കോടതിയിലെ ഒരു ഗവൺമെൻറ് പ്ലീഡറാണ്, ഒരു യുവ ഗവൺമെൻറ് പ്ലീഡർ എന്ന് പറയാം. എനിക്ക് അതുകൊണ്ട് 33 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് സാക്ഷാൽ MK ദാമോറിനാണ് അഡ്വക്കേറ്റ് ജനറൽ, കല്ലട സുകുമാരനാണ് പ്രോസിക്യൂഷൻ ഡയറക്ടർ, പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ എന്നാണ്. അവർ അടുത്തടുത്ത മുറികളിലാണ്, പക്ഷേ ഇവർ തമ്മിൽ മാനസികമായിട്ട് വലിയ അകലച്ചയിലാണ്. കല്ലട സുകുമാരന് ദാമോറിനെ കണ്ടുകൂടെ, ദാമോറിന് സുകുമാരനെയും കണ്ടുകൂടെ. അങ്ങനെ രസകരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സായാഹ്നത്തിൽ ഞാനും മറ്റ് ചില ഗവൺമെൻറ് പ്ലീഡർമാരും അഡ്വക്കേറ്റ് ജനറലിൻ്റെ മുറിയിലിരിക്കുകയാണ്. ഞാനൊഴിച്ച് ബാക്കി മിക്കവരും തന്നെ CPM-കാരാണ്. ആ സന്ദർഭത്തിൽ ഈ അഡ്വക്കേറ്റ് ജനറലിൻ്റെ പ്യൂൺ കരീം എന്ന് പറഞ്ഞൊരാളാണ്. കരീം വന്നിട്ട് എജിയോട് പറയാണ്, സാറിനെ കണ്ടിട്ട് സ്വാമി ശാശ്വതോശാനന്ദ വന്നിട്ട്, ഈ ശാശ്വതീകാനന്ദ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പാവം കരീം ഈ വാക്ക് വരുമ്പോൾ ഒരിക്കലും കേട്ടിട്ടുമില്ല. അപ്പോൾ കരീം പറഞ്ഞിങ്ങനെ, സ്വാമി അപ്പോൾ എനിക്ക് മനസ്സിലായി ആരെ വന്നേക്കണം. ഈ സ്വാമി ശാശ്വതീകാനന്ദ സത്യത്തിൽ കല്ലട സുകുമാരനെ കണ്ടാണ് വന്നത്. കല്ലടയെ കണ്ട് ദീർഘനേരം സംസാരിച്ചു. തിരിച്ചു പോകുമ്പോഴാണ് ദാമോദരൻ്റെ ബോർഡ് കണ്ടത്, എന്നാൽ പുള്ളിയെ കൂടെ കണ്ടുകളാം എന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ എനിക്കിതും കംപ്ലീറ്റ് മനസ്സിലായി, അവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലായി. ദാമോദരൻ്റെ മുഖത്തൊരു കാളിമ വ്യാപിച്ചു. അദ്ദേഹത്തിന് ശാശ്വതീകാനന്ദ സ്വാമിയെ ഇഷ്ടമല്ല. ഈ സന്ദർഭത്തിൽ ആ വരമ്പ്ര എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കരീം പോയി വാതിൽ തുറന്നു. ശാശ്വതീകാനന്ദ സ്വാമികൾ പ്രവേശിച്ചു. ശാശ്വതീകാനന്ദ സ്വാമികൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതാണ്ട് പ്രകാശാനന്ദ സ്വാമികളെ പോലത്തെ ഒരാളെയാണ് കാണുന്നതെങ്കിൽ അങ്ങനെയല്ല. ഇദ്ദേഹം 6 അടിക്ക് മേൽ പൊക്കോ അതിനൊത്ത ശരീരമുള്ള ഒരു മനുഷ്യനാണ്. ഒരു ഗുസ്തിക്കാരനെ ഓർമ്മിപ്പിക്കുന്ന ശരീരപ്രകൃതിയാണ്. ശാശ്വതികാനന്ദ സ്വാമികൾ ഒരു റോസ് നിറമുള്ള കാഷായമാണ് ധരിച്ചിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ മാന്യതയുടെ പേരിലും ന്യായത്തിൻ്റെ പേരിൽ നമ്മുടെ ദാമോദരൻ എഴുതേക്കണ്ടായിരുന്നു, പുള്ളി എഴുതേറ്റില്ല. ഈ കസേരയിൽ അമർന്നിരുന്നു. ദാമോദരൻ എഴുതാക്കാത്തതുകൊണ്ട് മാർസിസ്റ്റുകാരായ വേറെ ഒരു സർക്കാർ വക്കീൽമാർക്കും എഴുന്നേക്കാൻ പറ്റിയില്ല. എതിർത്താൽ എഴുന്നേറ്റാൽ അത് വലിയ പ്രോട്ടോകോൾ ലംഘനമായിട്ട് മാറും. ഈ മാർസിസ്റ്റുകാരുടെ പ്രോട്ടോകോൾ എനിക്ക് വാദമല്ലോ, എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഞാനത് എൻജോയ് ചെയ്തു എന്ന് പറയുന്നത് സത്യം. ആ മഹനീയ മുഹൂർത്തത്തിൽ ഞാൻ എഴുന്നേറ്റിരുന്ന ഈ ശാശ്വതികാനന്ദ സ്വാമികളെ ഒന്ന് താണു വണങ്ങി കാര്യമായിട്ട് ഒന്ന് തൊഴുതു. അത് ബഹുമാനം കൊണ്ടൊന്നും തൊഴുന്നതല്ല, ഒരു തമാശയുടെ ഭാഗമായിട്ട് ചെയ്താണ്. പക്ഷേ തുഴൽ ആത്മാർത്ഥമായിരുന്നു. ഇത് കണ്ട് ദാമോദരൻ ഈ അണപ്പല്ല് കടിച്ചു, അണപ്പല്ലി ഞെരിച്ചു. ശാശ്വതികാനന്ദ സ്വാമികളോട് അദ്ദേഹം ഇരിക്കാനായിട്ട് ആംഗ്യം കാണിച്ചു. സ്വാമികൾ ഇരുന്നു. ഞാനിങ്ങനെ വന്നപ്പോൾ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാമോദരൻ ശരി എന്നോട് തലയാട്ടി. സ്വാമിക്ക് ദാമോദരനൊന്നും പറയാനില്ല, ദാമോദരൻ അത്രയും കൂടി തിരിച്ചു പറയാനില്ല. ഒരു മിനിറ്റിൽ ആ സന്ദർശനം അവസാനിച്ചു. സ്വാമികൾ എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോൾ ഞാൻ ഒന്നുകൂടി എഴുന്നേറ്റു. എന്നിട്ട് ഒന്നുകൂടി തൊഴുത്തു. ശാശ്വതികാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ വലത് കൈപ്പറ്റി ഉയർത്തി എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ ഞാൻ വളരെയധികം കൃതാർത്ഥനായി. എനിക്ക് വലിയ ഒരു സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ അതിനു മുമ്പ് ആരും എന്നെ ആ രീതിയിൽ അനുഗ്രഹിച്ചിട്ടില്ല, ഈ പിന്നീടും അനുഗ്രഹിച്ചിട്ടില്ല. ജീവിതത്തിൽ ആകെ ഒരാൾ അനുഗ്രഹിച്ചത് ഈ ശാശ്വതികാനന്ദ സ്വാമിയാണ്. അതിൻ്റെ ഒരു ഗുരുത്വ ദൈവാധീനവും എനിക്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഏതായാലും ശാശ്വതികാനന്ദ സ്വാമികൾ ആ മുറിയിൽ നിന്നും നിഷ്ക്രമിച്ചു. ആ സമയത്ത് ദാമോദരൻ്റെ മുഖം വലിഞ്ഞു മുറുകി, പുള്ളി പൊട്ടിത്തെറിച്ചു. ഇനി എന്തിനടാ ഓൻ ആ കള്ള സ്വാമീനെ തൊഴുത് എന്ന് ചോദിച്ചു. എനിക്ക് സത്യത്തിൽ ചിരി വന്നു, പക്ഷേ ഞാൻ ചിരിച്ചില്ല. ഞാൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, വളരെ ബഹുമാനം കൊണ്ട് തൊഴുതാണ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു, ഞാൻ ഏതോ ഇഴവനാണ്, ഇഴവനാണല്ലോ പുള്ളിയെ തൊഴു. ആ പുള്ളി പിന്നെ പല്ലി ഞെരിച്ചു എന്നല്ലാണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല. ഒരു ഇഴവനായ എൻ്റെ ജാതി വികാരം വ്രണപ്പെടുത്തേണ്ട എന്ന് പുള്ളി ഒരു പക്ഷേ വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ നായരാണെന്ന് പറയുമ്പോൾ പുള്ളിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നീടുള്ള ഞങ്ങളുടെ തൊഴിൽ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സംഘർഷപൂർണ്ണമായിരുന്നു. അതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള രസകരമായ സംഭവങ്ങളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടാവും, ഇഷ്ടമുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല. ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ പെരുമാറുക എന്നുള്ളൊരു നാട്ടു നടപ്പാണ്. ഏതായാലും മതേതരന്മാർക്ക് പിടിപ്പത് പണിയായി. ഇനി അങ്ങോട്ട് രമേശ് ചെന്നിത്തല സംഘപരിവാറിൻ്റെ കയ്യാളാണ്, ബിന്ദുകൃഷ്ണ സംഘിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം ഈ സാമൂഹ്യ മാധ്യമത്തിൽ ദൃശ്യമാധ്യമത്തിലൊക്കെ വരും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം.